കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കും. ഇന്ന് വിവാഹിതരാകുന്ന ജോയലും പ്രിയയും അവരുടെ യൗവനകാലത്ത് തന്നെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തേണ്ടത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. ദൈവവചനത്തിന്റെ പ്രാധാന്യം ഇപ്പോൾ പാസ്റ്റർ സൂചിപ്പിച്ചു. ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന ദൈവിക പ്രമാണങ്ങൾ അതനുസരിച്ചായിരിക്കണം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കറിയാം, വിവാഹം എന്നത് തന്നെ മനുഷ്യന്റെ ആശയമല്ല, അത് ദൈവത്തിന്റെ ആശയമായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഒരു താല്പര്യമായിരുന്നു വിവാഹം. ആദിയിൽ പുരുഷനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം അവന് തക്ക തുണയെ നൽകി വിവാഹബന്ധം സ്ഥാപിച്ചു, വിവാഹം സ്ഥാപിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം ആദ്യ ദമ്പതികൾ ജീവിച്ചില്ല എന്ന് നമുക്കറിയാം. അവർ പ്രലോഭനത്തിൽ വീണ് തെറ്റിപ്പോയി. എന്നാൽ ഇന്ന് ദൈവത്തെ അറിഞ്ഞ നിങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളെ മുന്നോട്ട് നടത്തണ്ട, പ്രിയ ജോയലിനെയും പ്രിയയെയും മുന്നോട്ട് നടത്തണ്ട. ദൈവിക പ്രമാണങ്ങൾ ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന, ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടുന്ന, തിരിച്ചറിവ് നൽകുന്ന ആ പ്രമാണങ്ങൾ അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അത് സംബന്ധിച്ച ചില കാര്യങ്ങൾ നിങ്ങളോടായിട്ട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിന്റെ അടിസ്ഥാനം, ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി എന്തായിരുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ, സർവശക്തനായ ദൈവം എങ്ങനെ ഒരു വിവാഹത്തെ കാണുന്നു എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ചില പ്രബോധനങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് പ്രധാനമായിട്ടും ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രിയ ജോയലിനും പ്രിയയ്ക്കും വേണ്ടിയാണെങ്കിലും ഇവിടെ നേരത്തെ വിവാഹിതരായവർക്കും തങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ പരിശോധിക്കുവാനായിട്ട് ഈ വചനങ്ങളെ ഏറ്റെടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെയൊക്കെ ജീവിതം, ഞാനിത് പറയുമ്പോൾ എന്റെ ജീവിതത്തെ ഇവിടെ പരിശോധിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്റെ ജീവിതത്തെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം പരിശോധിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അതെ, നമുക്കൊക്കെയും ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ നമ്മുടെയൊക്കെ വിവാഹ ജീവിതം, കുടുംബജീവിതം എന്നുള്ളത് പരിശോധിക്കുവാൻ ഈ പാൽക്കാലം ഈ വചനത്തിന്റെ വചന കേൾവിയാൽ, വചനത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമേടെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചുരുക്കമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ അവരോട് അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എല്ലാവർക്കും അത് ബാധകമാണെന്നുള്ള ചിന്തയോടുകൂടി തന്നെ ഞാൻ പറയട്ടെ. ഞാൻ പ്രധാനമായിട്ട് ഫോക്സ് ചെയ്ത് ഞാൻ അവരെ അഡ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതേ ഉള്ളൂ. പ്രിയ ജോയൽ പ്രിയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നാമതായിട്ട് കാണേണ്ട ഒരു കാര്യം, എപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങിയതാണ്. ഇന്ന് വളരെ സന്തോഷത്തിന്റെ ദിവസമാണ്. തുടർന്നുള്ള ദിവസങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം, താല്പര്യം. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇന്ന് എല്ലാം നന്നായിട്ട് നടക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ പല സാഹചര്യങ്ങളെ നിങ്ങൾ നേരിടേണ്ടി വരും, പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, പല ആളുകളെ നേരിടേണ്ടി വരും, പല വിധത്തിലുള്ള ശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും. ശോധനകളെ ദൈവം തന്നെ അനുവദിക്കുന്നതാണ് നിങ്ങളെ ശക്തരാക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ആത്മീയരെ ശക്തരാക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ചിലപ്പോൾ ചില ശോധനകളെ അനുവദിക്കും. പല പ്രശ്നങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും ഒന്നാമത്തേതായിട്ടുള്ളത്, ദൈവവചനത്തിൽ നമുക്ക് നൽകുന്ന ഉപദേശം, പ്രബോധനം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനായും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, അത് നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്. യിർമ്യാ പുസ്തകത്തിൽ 17 അധ്യായത്തിലെ ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തെ തന്നെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം തന്നെ ആശ്രയമായിരിക്കട്ടെ. യിർമ്യാ 17:17, ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നവിടെ നമ്മൾ കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആകണം. പക്ഷെ വാസ്തവത്തിൽ എന്താണ് മനുഷ്യവർഗത്തിന്റെ സ്വഭാവം? നിങ്ങൾ നമ്മുടെയൊക്കെ സ്വഭാവം എന്താണ്? നമ്മുടെയൊക്കെ സ്വഭാവം, ഇതൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം ആരും ദൈവത്തിന്റെ അടുക്കളേക്ക് ചെല്ലാൻ തോന്നുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ പരിചയത്തിലും ഒക്കെ ആശ്രയിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ, ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. ഇതും വാസ്തവത്തിൽ എവിടെ നിന്നുണ്ടായതാണെന്നറിയാമോ? ഈ സ്വഭാവം എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? ഇതും ആദ്യ ദമ്പതിമാരുടെ ഒരു വീഴ്ചയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണെന്ന് മനസ്സിലാക്കണം. ഞാൻ അതിലേക്കൊരു അതൊന്ന് സൂചിപ്പിച്ചോളട്ടെ. ആദ്യ ദമ്പതിമാരുടെ ആ കാലം, അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മളവിടെ രണ്ട് വൃക്ഷങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ജീവവൃക്ഷവും മറ്റൊന്ന് നന്മതന്മയുടെ അറിവിന്റെ വൃക്ഷവും. അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്വഭാവ രീതികളായിട്ട് കാണാം. അതിന് രണ്ട് സ്വഭാവ രീതികളായിട്ട് അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ഒന്ന് ജീവവൃക്ഷം, ദൈവത്തിന്റെ ആഗ്രഹം അതായിരുന്നു. അവരന്നും തന്റെ അടുക്കിലേക്ക് വന്ന്, തന്നിൽ ആശ്രയിച്ച്, തന്നിൽ കേന്ദ്രീകരിച്ച് സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. എന്നാൽ ആദ്യ ദമ്പതിമാർ ആദവും ഹവ്വയും അവർ നോക്കിയപ്പോൾ, ആ പിശാചിന്റെ പ്രലോഭനത്തിൽ അവർ നോക്കിയപ്പോൾ, ഇത് കൊള്ളാമല്ലോ, നമുക്ക് തന്നെ ആ കഴിവ്, എല്ലാ കാര്യങ്ങളെയും നേരിടാനുള്ള അറിവ്, എല്ലാ കാര്യങ്ങളുടെയും ഒരു സൊല്യൂഷൻ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒരു 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 കാര്യമാണല്ലോ നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ ഫലം തിന്ന. അത് കിട്ടിയാൽ നമുക്കത് മതി, നമുക്കത് അതാണല്ലോ നല്ലതെന്ന് കരുതി അവർ അത് ഏറ്റെടുത്തു. അതിന്റെ ഫലമായിട്ട് എന്തായി? മനുഷ്യവർഗത്തിന് മുഴുവൻ അവരുടെ ജീവിതത്തിലേക്ക് ആ കാര്യ സ്വഭാവം വന്നു. എന്താണ്? ഏത് പ്രശ്നത്തിനെയും ആദ്യം തന്നെത്താൻ വിവേചിക്കുവാനായിട്ട്, തന്നെത്താൻ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുവാൻ, നന്മതിന്മ തിരിച്ച് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തന്നെത്താൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുവാൻ, അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഒരു 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 സ്വഭാവം മനുഷ്യനുണ്ടായി. വാസ്തവത്തിൽ അതൊരു വലിയ വീഴ്ചയാണെന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു അപകടമാണ്. ഏതൊരു പ്രശ്നത്തിന് മുമ്പിലും ആദ്യം നമ്മൾ നമ്മളിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ തന്നെ സ്വയത്തിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും എല്ലാം ഉപയോഗിച്ച് അതിനൊരു ഒരു പോക്കുവഴി അല്ലെങ്കിൽ ഒരു എങ്ങനെ അതിനെ മറികടക്കാമെന്ന് ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ ദൃഷ്ടിയില്ല. ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യത്തിൽ അത് വലിയ പാപമാണ്. വലിയ ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ യിർമ്യാ പ്രവചനത്തിൽ തന്നെ, ആ യിർമ്യാ പ്രവചനത്തിന്റെ ആ 17 അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യിർമ്യാ പ്രവചനം 17 അധ്യായത്തിൽ അവിടെ തന്നെ നമ്മൾ കാണുന്നു ദൈവം അതിനെ എത്ര 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 ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വായിക്കുന്നത്? 17:5 വാക്യത്തിൽ വായിക്കുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയത്തിൽ യഹോവയെ വിട്ടകലുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഒരു ശാപിക്കപ്പെട്ട അവസ്ഥയായിട്ടാണ് പറയുന്നത്. മറ്റൊരു വാക്യം കൂടെ എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് യെശയ്യാ പ്രവചനത്തിലെ, യെശയ്യാ പ്രവചനം 30 അധ്യായത്തിൽ അവിടെ പറയുന്നത്, എന്നോട് ആലോചന ചോദിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മറ്റാളുകളോട് ആലോചന ചോദിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്നാണ് അവിടെ പറയുന്നത്. യെശയ്യാ പ്രവചനം 30:1 പാപത്തിന്റെ മേൽ പാപം പിരിച്ചുവെക്കുവാൻ എന്നോടല്ലാതെ ആലോചന ചോദിക്കുകയും എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യം ചെയ്യുകയും ചെയ്യുന്ന മത്സരികളായ മക്കൾക്ക് ഹാ കഷ്ടം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്നതിനെ പാപമായിട്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയമുള്ളവർ, ഈ ഒരു മനുഷ്യരിലുള്ള ഈ ആദാമ്യ സ്വഭാവം, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമതായിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. ഈ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ നിങ്ങളിലുള്ള ഈ ആദാമ്യ സ്വഭാവത്തെ ദിവസം തോറും അത് തിരിച്ചറിഞ്ഞ് അതിനെ മരിപ്പിച്ചുകൊണ്ട്, അതിനെ ക്രൂശിമ്മിൽ വെച്ചുകൊണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ഒരു ആദാമ്യ സ്വഭാവത്തെ എപ്പോഴും വേഗത്തിൽ സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു ആദാമ്യ സ്വഭാവത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ വരണം. അതാണ് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കുന്നതും ദൈവത്തിന്റെ ഒറിജിനൽ പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്നതും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. രണ്ടാമതായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും പരസ്പരം അംഗീകരിച്ച് സ്വീകരിക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ നിങ്ങൾ ഇന്ന് വിവാഹിതരാകുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അംഗീകരിക്കണം, അറിഞ്ഞംഗീകരിക്കണം, സ്വീകരിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടില്ല. ഇനിയാണ് നിങ്ങൾ അറിയാൻ തോന്നുന്നത്. നിങ്ങളുടെ വിവാഹ ജീവിതം ഇന്ന് തുടങ്ങുന്നു. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പരസ്പരം കൂടുതൽ അടുത്ത് അറിയുമ്പോഴാണ്, കുറച്ചുനാൾ ഇടപഴകുമ്പോഴാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങളുടെ മുൻഗണനകൾ എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷമാണ്. തുടക്കത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ജോയലിന്റെ താല്പര്യങ്ങളും മുൻഗണനകളും അല്ലായിരിക്കും റിയ റിയ അയ്യോ റിയ ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയായിരുന്നു ജോയലിന്റെ താല്പര്യങ്ങൾ, ഞാനത് മനസ്സിലാക്കിയില്ലല്ലോ. റിയയുടെ താല്പര്യങ്ങളും റിയയുടെ പ്രയോറിറ്റീസും ജോയൽ കാണുമ്പോഴത്തേക്ക് ജോയലിന്റെ ഒരു അത്ഭുതം മേഡം, ഇങ്ങനെയൊക്കെയായിരുന്നോ റിയ ചിന്തിച്ചിരുന്നത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ലല്ലോ. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും, കാര്യം നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്നും ഉണ്ടാവും, ഒരാളും ഒരുപോലെ ആയിരിക്കത്തില്ല. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായ വ്യക്തികളാണ്, വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിൽ പല വ്യത്യാസങ്ങളുള്ള വ്യത്യാസങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിയുന്നത് ചില നാളുകൾക്ക് ശേഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ലോകത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പല കുടുംബജീവിതങ്ങളെയും തകർക്കുന്നത്, പല കുടുംബജീവിതങ്ങളും ഇല്ലാതാകുന്നത് ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴാണ്. എന്നാൽ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ദൈവമക്കളായി നിങ്ങളെ സംബന്ധിച്ചോളം എങ്ങനെയായിരിക്കും നിങ്ങളിതിനെ കാണുന്നത്, എങ്ങനെയായിരിക്കും നിങ്ങളിതിനെ സമീപിക്കുന്നത്? അതാണ് ഈ പൽക്കാലം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? അതിനു മുമ്പേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ ആരാണ് ഇവിടെ കൂട്ടിച്ചേർത്തത്? നിങ്ങളെ ഈ അപൂർ നിങ്ങളെ ഈ വ്യത്യസ്തരായ നിങ്ങളെ ആരാണ് കൂട്ടിച്ചേർത്തത്? നമ്മൾ ദൈവത്തിൽ നിന്ന് വായിക്കും, ഇനി സോൾമണൈസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വീണ്ടും പറയും. നിങ്ങളെ കൂട്ടിച്ചേർത്തത് സർവശക്തനായ ദൈവമാണ്, അത് നിങ്ങൾ വിശ്വസിക്കണം. ഒന്നാമത് വിശ്വസിക്കണം ആ കാര്യം. രണ്ടാമത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് അല്ല, നിങ്ങൾ രണ്ടുപേരും അപൂർണരാണ്. നിങ്ങൾ ഇനിയും നിങ്ങൾ ആരും നമ്മൾ ആരും പൂർണ്ണരല്ല, ആ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. മൂന്നാമതായിട്ട് വേറൊരു കാര്യം, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ദൈവം എങ്ങനെ സ്വീകരിച്ചു, നമ്മളെ ദൈവം എങ്ങനെ സ്വീകരിച്ചു എന്ന് ഓർക്കണം. നമ്മളെ ദൈവം എങ്ങനെയാണ് സ്വീകരിച്ചത്? നമ്മളെ ദൈവം സ്വീകരിച്ചത് നമ്മുടെ എല്ലാ തികഞ്ഞവരായിട്ടല്ല, നമ്മളെ എല്ലാ അപൂർണതയോടുകൂടിയും എല്ലാ കുറവുകളോടും കൂടി ദൈവം നമ്മളെ സ്വീകരിച്ചു. ആ കാര്യം നിങ്ങൾ ഓർക്കണം. ആ ഒരു തിരിച്ചറിവായിരിക്കും നിങ്ങളെ പരസ്പരം ഉൾക്കൊള്ളുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, നിങ്ങളെ അതിന് നിങ്ങളെ തയ്യാറാക്കുന്നത് ആ ഒരു ചിന്തയായിരിക്കും. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തുവെങ്കിൽ, വ്യത്യസ്തങ്ങളായ സ്വഭാവത്തോടുകൂടി നിങ്ങളെ കൂട്ടിച്ചേർത്തുവെങ്കിൽ, ദൈവത്തിന്റെ പരമ ജ്ഞാനത്തില്, ദൈവത്തിന്റെ മഹാജ്ഞാനത്തില് ദൈവം അത് കണ്ടു. നിങ്ങളാണ് ഏറ്റവും ചേർന്ന് വരുന്നവർ, പരസ്പര പൂരകങ്ങളായി പരസ്പര കുറവുകളെ നിർത്തുന്നവരായി തീരുവാൻ പോകുന്ന ദമ്പതികൾ നിങ്ങളാണെന്ന് കണ്ടിട്ടാണ് ദൈവം നിങ്ങളെ കൂട്ടിച്ചേർത്തെന്നുള്ളത് വിശ്വസിക്കണം. ഒരു കാര്യം നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഒന്നു കൊരിന്ത്യർ പതിമൂന്നാം അധ്യായം വായിച്ചല്ലോ അതിൻ്റെ അകത്ത് ഒരു വാക്യമുണ്ടായിരുന്നു, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള രണ്ടുപേർ ഒരുമിച്ച് ഒന്നായി തീരണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. എന്തായിരുന്നത്? സ്നേഹം എല്ലാം ഓർക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് മനുഷ്യന്റെ സ്വഭാവ രീതിയിൽ പറയുന്നത് അതൊരു പരാജയം പോലെയാണ്, ഞാനങ്ങ് തോറ്റു കൊടുക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ഇപ്പോൾ ഈ വായിച്ച വാചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, പൊറുക്കുകയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രകടമാകുന്നത് സ്നേഹമാണ്. ഒന്ന് വരുന്ന 13-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച സ്നേഹത്തെക്കുറിച്ചല്ലേ? സ്നേഹമാണ് സഹിക്കുന്നത്, സ്നേഹമാണ് പൊറുക്കുന്നത്, സ്നേഹമാണ് ക്ഷമിക്കുന്നതെന്ന് വായിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളത് ചെയ്യുമ്പോൾ, നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം കുറവുകളെ കാണുമ്പോൾ, പരസ്പരം വീഴ്ചകളെ പരസ്പരം വ്യത്യസ്തമായ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് സ്നേഹപ്രകടനമാണ്, അത് സ്നേഹപ്രകടനമാണ്. അല്ലാതെ നമ്മൾ പരാജയപ്പെടുകയല്ല, തോറ്റുകൊടുക്കുകയല്ല, അത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് നിങ്ങൾ കാണണം. അതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ദൈവത്തിന്റെ വചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, റോമാലയനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശക്തരായ നാം അശക്തരുടെ ദൗർബല്യങ്ങൾ വഹിക്കണം. ഇത് നിങ്ങൾ പരസ്പരം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില കാര്യങ്ങളിൽ ഒരാൾ ശക്തരായിരിക്കും, വേറെ കാര്യങ്ങളിൽ വേറൊരാൾ ശക്തനായിരിക്കും. വേറൊരാൾക്കൊരു ബലഹീനത ഉണ്ടായിരിക്കും, മറ്റൊരാൾക്ക് വേറൊരു കാര്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആ ബലഹീനത പരസ്പരം വഹിക്കുവാൻ ശക്തരായവൻ ബലഹീനന്റെ ബലഹീനത വഹിക്കുവാൻ, അതാണ് ദൈവവചനം പറയുന്നത്. ഗലാത്യലേഖനത്തിലെ തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ വഹിക്കുക എന്നൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഗലാത്യലേഖനം 6:2 നമ്മൾ വായിക്കുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുകയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സന്തോഷകരമാകുന്നതിന് ഉള്ള ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള പ്രബോധനം അതാണ്. നിങ്ങൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ കണ്ട് ദുഃഖിക്കാനല്ല, അവിടെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് ഒന്നായിത്തീരുന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതം സന്തോഷമാകുന്നത്. മൂന്നാമതായി മറ്റൊരു കാര്യം പറയട്ടെ, വേഗത്തിൽ ക്ഷമയോദിക്കുക, വേഗത്തിൽ ക്ഷമിച്ചു കൊടുക്കുക. ഇതും വിവാഹ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ രണ്ട് അപൂർണരായ വ്യക്തികളെയാണ് ദൈവം ഇന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. രണ്ടുപേരും അപൂർണരായതുകൊണ്ട് തന്നെ നമുക്ക് പല വീഴ്ചകളും കുറവുകളും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലാതെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പല തെറ്റുകളും വീഴ്ചകളും ഉണ്ടാകും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളത് കാണും. ഒരു തെറ്റും വീഴ്ചയൊക്കെ കാണുമ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ലോകത്തിൻ്റെ ഒരു രീതിയുണ്ട്. ഒരു തെറ്റും കണ്ടാൽ ലോകത്തിൻ്റെ ഒരു രീതി, നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും ദൈവമക്കളെന്ന രീതി നമ്മൾ കാണുമ്പോൾ ലോകത്തിനൊരു രീതിയുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ലോകത്തിൻ്റെ രീതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയൂടെ വേണം. ലോകത്തിനൊരു രീതിയുണ്ട്. ഒരു തെറ്റ് എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ എന്താണ് അത് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് കഴിഞ്ഞാലോ, ലോകത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തയാള് ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. ഒരിക്കലും തെറ്റ് ചെയ്തയാളത് സമ്മതിക്കത്തില്ല. സമ്മതിക്കത്തില്ലെന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുന്നു. ലോകത്തിൻ്റെ ഒരു രീതിയാണ്. ന്യായീകരിക്കുന്നതെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒന്നുകൂടുണ്ട്. തെറ്റ് ചെയ്യുന്നത് സമ്മതിക്കത്തില്ല, ന്യായീകരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാമത് ഒരാളുടെ നേരെ വിലച്ചു കൊണ്ടേ ചെയ്തു പറഞ്ഞു, ഞാനല്ല അതിന് കാരണക്കാരൻ, അത് മറ്റേ ആളാണ് കാരണക്കാരനെന്ന് പറയുകയും കൂടെ ചെയ്യും. ഇതാണ് ലോകത്തിൻ്റെ ഒരു രീതി. ഇത് നമ്മൾ ആദാമിൽ കാണുന്ന സ്വഭാവമാണ് കേട്ടോ. ഞാൻ അതിലേക്ക് പിന്നെ പോകുന്നില്ല. ആദാമിൽ അതുണ്ടായിരുന്നു. ദൈവം വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുറ്റം മുഴുവൻ എൻ്റെതല്ല, അത് ഹവ്വായുടേതാണ്, ഹവ്വായുടെ പറയുമ്പോൾ പാമ്പിൻ്റെതാണ്, ഇങ്ങനെ പറയുന്ന കുറ്റപ്പെടുത്തലിൻ്റെ ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതൊരു ആദാമ്യ സ്വഭാവമാണ്. ഇന്ന് ലോകത്തിലത് കാണുന്നുണ്ട്. എന്നാൽ ദൈവമക്കളായി നിങ്ങളിൽ ഇതുണ്ടാകണോ? ഉണ്ടാകുമോ? ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് നിങ്ങളോടുള്ള പ്രബോധനം അത് തന്നെയാണ്. പരസ്പരം വീഴ്ചകളെ കാണുമ്പോൾ, കുറവുകളെ കാണുമ്പോൾ, തെറ്റുകൾ കാണുമ്പോൾ ക്ഷമിക്കുക, വേഗത്തിൽ ക്ഷമിക്കുക. അതെങ്ങനെയാണ്? അത് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ക്ഷമിക്കുക എന്നല്ല. ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന പ്രബോധനങ്ങളെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനം വെളിപ്പെടുത്തി തരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ ക്ഷമിക്കണമെന്നുള്ളത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും കരുണയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിക്കും. ഇത് നമുക്കുള്ള കൽപ്പനയാണ്, ഇത് എല്ലാവർക്കുമുള്ള കൽപ്പനയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ദമ്പതികളാകാൻ പോകുന്ന നിങ്ങളോട് ഇത് പറയുന്നു. നിങ്ങൾക്കുള്ള ഒരു കൽപ്പനയാണിത്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട, എപ്പോഴും ഏറ്റെടുക്കേണ്ട ഒരു കൽപ്പനയാണിത്. എങ്ങനെ ക്ഷമിക്കണം? ക്രിസ്തു നിങ്ങളോട്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തു ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് നമ്മളോട് ക്ഷമിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ എങ്ങനെയാണ് ക്ഷമിച്ചത്? ഇനി ഓർക്കാതെ വണ്ണം ക്ഷമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്ഷമിച്ചു കഴിഞ്ഞേച്ച് ഞങ്ങളിങ്ങനെ, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ചില ഒരു ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നീ എന്നാലും അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്ന ചില, കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ക്ഷമിച്ചോ? ക്ഷമിച്ചെന്ന് അന്ന് ചിലപ്പോൾ ക്ഷമിച്ചു എന്നാണ് പറയുന്നത്, പക്ഷേ കുറേ വർഷം കഴിഞ്ഞിട്ട് പറയാണ്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയുകയാണ്, അന്ന് അങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന ഒരു അനുഭവം അങ്ങനെ ചിലർ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നിട്ടാണ് പിന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. അതാണ് പറഞ്ഞത്, ദൈവം ക്രിസ്തുവിൽ, ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാണോ? ഒരിക്കലും ഓർക്കാതെ വണ്ണം. നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് മാത്രമല്ല, അത് വേഗത്തിലാകണം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് ബ്രദർ സാക് മെനൻ. അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ അദ്ദേഹത്തോട് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതിമാർ വന്ന് ചോദിച്ചു, ബ്രദർ ഒറ്റ വാചകത്തിൽ ഞങ്ങൾക്ക് ഒരു ഉപദേശം തരാമോ, ഞങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ വാചകത്തിൽ ഒരു ഉപദേശമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഒരു ഉപദേശം, അത് ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ബി ക്വിക്ക് ടു ആസ്ക് ഫോർഗിവ്നെസ് ആൻഡ് ബി ക്വിക്ക് ടു ഫോർഗീവ്. പ്രിയ ജോയലിനും പ്രിയയ്ക്കും ഇന്ന് എനിക്ക് നൽകാനുള്ള ഒരു ഒരു പ്രധാനമായിട്ടുള്ളൊരു ഒരു പ്രബോധനം ഇത് തന്നെയാണ്. ബി ക്വിക്ക് ടു ആസ്ക് ഫോർഗിവ്നെസ് ആൻഡ് ബി ക്വിക്ക് ടു ഗിവ് ഫോർഗിവ്നെസ്. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനുമുള്ള വേഗത, വേഗത്തിൽ അത് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കും. ഇന്ന് അനേക ജീവിതങ്ങളും വളരെ കഠിനമായിരിക്കുന്നത് ക്ഷമ ചോദിക്കുവാനും ക്ഷമ കൊടുക്കുവാനുമുള്ള താമസം കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകരുത്. ഇത് ദൈവം വചനത്തിൽ നിന്ന് നൽകുന്ന ഒരു പ്രബോധനമാണ്. നാലാമതായി ഒരു കാര്യം കൂടെ പറയട്ടെ, ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും തങ്ങളുടെ ആവശ്യങ്ങൾ പരസ്പരം അറിഞ്ഞ് ഒന്നായിരിക്കണം. അവരെന്നും ഒന്നായിരിക്കണം. അവർ പരസ്പരം ആവശ്യങ്ങളെ, അവരെ പരസ്പരം അറിഞ്ഞ് അവർ ഒന്നായിരിക്കണം. ദൈവവചനം എന്താണ് പറയുന്നത്? വിവാഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന ആ വാക്യം, എനിക്ക് തോന്നുന്നു എല്ലാ വിവാഹ ശുശ്രൂഷയിലും അത് വായിക്കാറുള്ളതാണ്. എനിക്ക് മിക്കവാറും എല്ലാ വിവാഹ ശുശ്രൂഷ സമയത്തും അത് വായിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം അതിന്റെ സോറി പതിനേഴല്ല പത്തൊമ്പതാം അധ്യായം അതിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിനാൽ അവർ ഇനി രണ്ടല്ല ഒന്നത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരു ദേഹമായി തീർന്നുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതിനാൽ അവർ ഇനി രണ്ടല്ല ഒന്നത്രേ. അതിനാൽ ഇനിയും അവർ രണ്ടല്ല ഒന്നത്രേ. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹത്തോടുകൂടി അവർ ഒന്നായി തീരുകയാണ്. രണ്ടുപേർ ഒരു ശരീരമായി തീരുന്ന ഒരു കാര്യമാണ് വിവാഹത്തോടുകൂടി നടക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും നിങ്ങൾ ഇനിയും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ ഒന്നായിരിക്കണം. ഒറ്റയ്ക്ക് ഒരാത്മാവിൽ ഒരു ശരീരവും ഒരു ആത്മാവുമായി ഇന്ന് വേണം എല്ലാ കാര്യത്തെയും നേരിടുവാൻ. ഒറ്റയ്ക്ക് നിന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് നമുക്ക് കാണാം. ആദ്യം ദമ്പതിമാരിൽ സംഭവിച്ചതാണ്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മളവിടെ കാണുന്നുണ്ടല്ലോ. പ്രതിയോഗിയായ പിശാച പാമ്പിന്റെ രൂപത്തിൽ അവിടെ വന്ന് പ്രലോഭനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാണ്? ആദ്യം ഹവ്വായുമായിട്ടാണ് ആ പാമ്പിന്റെ സംഭാഷണം മുഴുവൻ ഒറ്റയ്ക്കാണ്. ഹവ്വായുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള സംഭാഷണമാണ്. ഒടുവിൽ പാപത്തിൽ വീഴുന്നത് വരെ അവിടെ ആദവനെ കാണുന്നേയില്ല. ഒറ്റയ്ക്ക് നിന്നതുകൊണ്ടുള്ള അപകടം നമ്മൾ തിരിച്ചറിയണം. പിശാച് നമ്മളെ തോൽപ്പിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാൻ ഇടയാരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒറ്റയ്ക്ക് നിൽക്കരുത് എന്ന് മാത്രമല്ല, മറ്റാർക്കും അവിടെ സ്ഥാനവുമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ വായിച്ചല്ലോ, നിങ്ങൾ മാതാപിതാക്കളെ വിട്ട് ഒരു ശരീരമായി തീരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ തന്നെയാണ്. ഇനിയും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ജോയൽ പ്രിയ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. അവിടെ ദൈവത്തിന് മുമ്പാകെ ആദ്യം ഞാൻ സൂചിപ്പിച്ചതല്ല, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടെ മറ്റൊരു വ്യക്തികൾക്കും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവസരം ദൈവം വചനത്തിലൂടെ പറയട്ടെ, മറ്റൊരു വ്യക്തി നിങ്ങളെ സ്വാധീനിക്കാൻ ഇടയാകരുത് എന്നാണ് ദൈവം പറയുന്നത്. നിങ്ങൾ തന്നെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അവിടെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുകയും ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഒന്നായിരിക്കുകയും വേണം. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു വാക്യം ഞാൻ വായിക്കട്ടെ. ഒരുമിച്ച് നിന്നാലുള്ള ഗുണം, അവിടെ മത്തായിയുടെ സുവിശേഷം തൊട്ട് മുമ്പിലത്തെ അധ്യായം 18 അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഭൂമിയിൽ രണ്ടുപേർ ഏതെങ്കിലും കാര്യത്തിൽ ഒരുമനപ്പെട്ട് നിന്നാൽ പ്രാർത്ഥിച്ചാൽ അവിടെ 19-20 വാക്യങ്ങൾ. ഭൂമിയിൽ രണ്ടുപേർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്വനായ എന്റെ പിതാവ് അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ട് നിന്നാലുള്ള ഗുണം, രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. ആരാണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ഒരുമിച്ച് ഒരാത്മാവിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മധ്യേ കർത്താവ് ഉണ്ട്. കർത്താവ് കൂടെ നിങ്ങൾക്ക് എപ്പോഴും, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് എപ്പോഴും കൂടെ വേണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ ഭിന്നരായി നിന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അന്ന് മാത്രമല്ല, വേറൊരു അനുഗ്രഹം അവിടെ നമ്മൾ കാണുന്നു. എന്താണ്? ഒരുമനപ്പെട്ട് നിന്ന് നിങ്ങൾ ഒരുമിച്ച് ഒരുമാനസോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നിശ്ചയമായും ഉത്തരം നൽകുമെന്നും നമ്മളവിടെ കാണുന്നു. അതും നിങ്ങൾക്ക് ഒരു വലിയ വാഗ്ദാന വചനമായി ഏറ്റെടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുമിച്ച് നിന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, ദൈവവചനത്തിന്റെ വാഗ്ദാനമാണ്. അത് നിങ്ങൾ വിശ്വസിക്കണം. പ്രിയ ജോയൽ, നിങ്ങളോടിപ്പോൾ പല കാര്യങ്ങൾ പ്രബോധനമായി പറഞ്ഞു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്കിതൊരു അറിവ് മാത്രം. നിങ്ങളുടെ ഒരു അറിവിന്റെ തലത്തിൽ കുറച്ച് കാര്യങ്ങളൂടെ കേട്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വചനങ്ങളാണ്, ഞാൻ ഇത് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു വേറൊരു തലത്തിൽ കേട്ടു, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കേട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അത് പ്രായോഗികമായ അനുഭവമായി മാറിയിട്ടില്ല. ഒരു ദിവസങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇതൊക്കെ അനുഭവമായി മാറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളിപ്പോൾ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു അറിവായിട്ടിരുന്നുകൊണ്ട് അത് പ്രയോജനം ചെയ്യുമെന്ന്? അത് നിങ്ങൾക്ക് അറിവായിട്ടിരുന്നുകൊണ്ട്, നിങ്ങൾക്കൊരു നോളജിന്റെ തലത്തിൽ, നിങ്ങൾക്ക് അത് ഇൻഫർമേഷന്റെ തലത്തിൽ, ഒരു ഇൻഫർമേഷനായിട്ട് ഇപ്പോൾ കിട്ടിയ വചനം ഒരു ഇൻഫർമേഷനായിട്ടിരുന്നാൽ അത് പ്രയോജനം ചെയ്യുമോ? ഇല്ല. നിങ്ങൾക്കത് ജീവിതത്തിൽ അനുഭവം അനുസരിച്ച് അനുഭവമായി തീരണം. പക്ഷെ അത് നിങ്ങൾക്കത് സ്വാഭാവികമായി കഴിയുമോ? നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ അതിന് കഴിയുമോ? അതെ, നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം ശക്തിയിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ കഴിയത്തില്ല എന്നും നമ്മൾ ദൈവം സമ്മതിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം നമുക്ക് ഈ കൽപ്പനകളെ നൽകുമോ? തീർച്ചയായിട്ടും ദൈവം അതോടുകൂടി നമുക്കൊരു വാഗ്ദാനമോട് തന്നിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമുക്കൊരു വാഗ്ദാനമോട് നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ ദൈവവചനത്തെയും ദൈവവചന പ്രമാണങ്ങളെയും അനുസരിക്കുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള ശക്തിയും ഞാൻ നൽകാമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഈ കൽപ്പനകൾ ഓരോന്നും അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ള, നിങ്ങൾക്ക് കഴിയുമെന്നുള്ള വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കേട്ട പ്രബോധനം അറിവിന്റെ തലത്തിൽ നിന്ന് കേവലം ഇൻഫർമേഷൻ മാത്രമായിട്ടിരിക്കാതെ അത് പ്രാക്ടിക്കലാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ആത്മനിറവ് കൂടിയ തീരുമെന്നുള്ളതും ഈ പാൽക്കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവവചനത്തിൽ വളരെ ചെറിയ ഒരു കൽപ്പനയായിട്ട് കാണുന്ന ഒരു കൽപ്പനയുണ്ട് എഫ് എസ് ലേഖനം. രണ്ട് വാക്കുകളേ ഉള്ളൂ, പക്ഷെ അത് പലരും അത് ശ്രദ്ധിക്കുന്നില്ല. അത് വേറൊരു കാര്യം കൂടെ ചേർത്താണ് അത് പറ്റിയെന്നുള്ളത് കൊണ്ടാണ് ശ്രദ്ധിക്കുന്നില്ല. എഫ് എസ് ലേഖനം 5-ാം അധ്യായം എനിക്ക് തോന്നുന്ന പല കല്യാണ ഫംഗ്ഷനുകളിലും ഈ വചനവായനയിൽ വായിക്കുന്ന ഒരു അധ്യായമാണ് എഫ് എസ് ലേഖനം 5-ാം അധ്യായം. പക്ഷെ ആ 5-ാം അധ്യായത്തിൽ ഈ കൽപ്പനകളെല്ലാം പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഒരു പ്രബോധനങ്ങളെല്ലാം, ഈ ഭാര്യഭർത്താക്കന്മാർക്കുള്ള പ്രബോധനങ്ങൾ നൽകുന്നതിന് തൊട്ട് കുറച്ച് മുമ്പ് തന്നെ ഒരു ചെറിയ ഫ്രേസിലൊരു കൽപ്പന അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 18-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അവിടെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അത് ദുർമാർഗ ജീവിതത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് വരും. പക്ഷെ അതിന്റെ അത് കഴിഞ്ഞിട്ട് വളരെ രണ്ട് വാക്കുകളിലൊരു കൽപ്പനയാണത്. എന്നാൽ ആത്മാവിൽ നിറഞ്ഞവരാകുകയും, രണ്ട് വാക്കേ ഉള്ളൂ പക്ഷെ ഒരു കൽപ്പനയാണ്, ആത്മാവിൽ നിറഞ്ഞവരാകുകയും. അത് വല്ലപ്പോഴും അല്ല, ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞിരിക്കുകയെന്നുള്ളതല്ല, ജീവിതത്തിന്റെ എല്ലാ സമയത്തും എല്ലാ ദിവസവും ആത്മാവിൽ നിറഞ്ഞവരാകുകയും എന്നുള്ള കൽപ്പനയാണ് ദൈവം നമുക്ക് നൽകുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട പ്രബോധനങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഞാനൊന്ന് വേഗത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. സ്വയത്തിൽ കേന്ദ്രീകരിച്ച്, ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ കേന്ദ്രീകരിച്ച്, സ്വയബുദ്ധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലെ തീരുമാനമെടുക്കുന്ന ആദാമ്യ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ വേണം. ആത്മാവിനാലല്ലാതെ അത് സാധിക്കത്തില്ല. പരസ്പരമുള്ള കുറവുകളെ കാണുമ്പോൾ അതിൽ ദുഃഖിച്ചിരിക്കാതെ അതിനെ പൊറുക്കുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും അതിലൂടെ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിലും സ്വയബലത്തിൽ കഴിയത്തില്ല, ആത്മനിറവിനാലേ കഴിയുകയുള്ളൂ. വേഗത്തിൽ ഒരു ക്ഷമ ചോദിക്കുവാനും, ഒരു തെറ്റ് കണ്ടാൽ, ഒരു വീഴ്ച കണ്ടാൽ ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു വേഗത്തിൽ ക്ഷമ ചോദിക്കുവാൻ, വേഗത്തിൽ ക്ഷമിച്ചു കൊടുക്കുവാൻ, അതും നമുക്ക് സ്വന്തം ബലത്തിൽ കഴിയത്തില്ല. അങ്ങനെയാണെന്നുള്ള അറിവ് കിട്ടിയാലും കഴിയത്തില്ല, ആത്മനിറവിനാലേ കഴിയുകയുള്ളൂ. ഒരുമിച്ച് നിൽക്കണമെങ്കിലും, ഒരാത്മാവിൽ നിൽക്കണമെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനാലേ കഴിയുള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ ജീവനായി തീരുകയും നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ, സന്തോഷമുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് നിങ്ങളെ നടത്തുവാൻ തക്കണം ദൈവമിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനങ്ങൾ, ഇന്നിവിടെ പരാമർശിച്ച വചനങ്ങൾ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്ന ചില സത്യങ്ങൾ വിവാഹിതരായ എല്ലാവർക്കും തങ്ങളെ തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബജീവിതം എത്രയും അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ, സന്തോഷമുള്ളതാകട്ടെ. അതിനായിട്ട് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് തന്റെ ആത്മാവിനാലെ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലൂടെ ദൈവനാമം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളായിരിക്കുന്ന ഇടത്തും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.